2022 ജൂൺ 5 ഞായറാഴ്ച വാരാന്ത്യകമുതിരെ 1 പേജിൽ നിന്നും സേതുസമുദ്രം. യാഥാർത്ഥ്യങ്ങളുടെ കാണാപ്പുറത്തേക്കുള്ള തീർത്ഥയാത്രയാണ് സേതുവിന്റെ രചനകൾ. പാണ്ഡവപുരം പോലുള്ള അതിശക്തമായ രചനകളിലൂടെ, പരിചിതമല്ലാത്ത വഴികളിലൂടെ സേതു വായനക്കാരെ നയിച്ചു. ഇന്ന് 80-ാം പിറന്നാൾ ആഘോഷിക്കുന്ന സേതു കേരളകൗമുദിക്ക് നൽകിയ പ്രത്യേക അഭിമുഖം. ലേഖകൻ OC മോഹൻരാജ്, വായിക്കുന്നത് BS രാജേഷ്. എനിക്ക് നിങ്ങളെ തോൽപ്പിക്കണം, കാൽക്കീഴിലിട്ട് ചവിട്ടി അരയ്ക്കണം, നിങ്ങളുടെ നഗ്ന ശരീരത്തിൽ ദുർഗയെപ്പോലെ നൃത്തമാടണം, നിങ്ങളുടെ ചോരയെടുത്ത് പൊട്ടുതുറണം, കുടൽമാല കഴുത്തിലണിയണം. നിങ്ങളുടേത് മാത്രമല്ല നിങ്ങളെപ്പോലുള്ള ഓരോ പുരുഷന്റെയും. ആലുവ മാർത്താണ്ഡവർമ്മ പാലം പിന്നിടുമ്പോൾ, തലേദിവസം പെയ്ത കനത്ത മഴയിൽ താണ്ഡവമാടുന്ന പെരിയാർ കാണുമ്പോൾ, സേതുവിന്റെ പ്രശസ്തമായ പാണ്ഡവപുരൻ നോവലിൽ ദേവി ജാരനോട് പറയുന്ന സംഭാഷണമാണ് ഓർമ്മ വന്നത്. നഗരം പിന്നിട്ട് കിഴക്കേ കടുങ്ങല്ലൂരിലെത്തുമ്പോൾ പ്രമുഖ ശില്പിയും ചിത്രകാരനുമായ MV ദേവൻ രൂപകൽപ്പന ചെയ്ത ശ്രീകോവിലിന്റെ ഇരുമ്പ് ഗേറ്റ് തുറന്ന് സ്വീകരിച്ചത് എഴുത്തുകാരനും സൗത്ത് ഇന്ത്യൻ ബാങ്ക് മുൻ ചെയർമാനുമായ സേതുവായിരുന്നു. കഴിഞ്ഞ പ്രളയത്തിൽ വീടും ഞങ്ങളുമൊക്കെ മുങ്ങിയതാണ്. വെള്ളം കയറി തുരുമ്പെടുത്തതാണ് ഗേറ്റ്. തള്ളി തുറന്നിട്ടും വഴങ്ങാത്ത ഗേറ്റ് നേരെയാക്കുമ്പോൾ സേതു പറഞ്ഞു, പ്രായം 80 ആയല്ലോ. അരനൂറ്റാണ്ട് പിന്നിട്ട എഴുത്തു ജീവിതത്തിലേക്കും ഔദ്യോഗിക ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ എന്തു തോന്നുന്നു? ആഗ്രഹിച്ചതൊക്കെ ജീവിതം തന്നു എന്നൊന്നും കരുതുന്നില്ല. എങ്കിലും കുറെയൊക്കെ സാധിച്ചു എന്ന് തന്നെയാണ് വിശ്വാസം. അല്ലെങ്കിലും അത്രയൊന്നും പകിട്ടില്ലാത്ത സ്കൂൾ കാലം മുതൽ ഇവിടം വരെയുള്ള ജീവിതത്തിൽ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. സ്കൂൾ കോളേജ് കാലത്ത് പഠിക്കാൻ അത്ര മിടുക്കണമെന്നുമായിരുന്നില്ല. മറ്റു രംഗങ്ങളിലൊന്നും മികവ് പുലർത്താനും കഴിഞ്ഞിരുന്നില്ല. ഭീരുവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പൂർണമായും തന്നിലേക്ക് തന്നെ ചുരുങ്ങി ജീവിച്ചിരുന്ന എനിക്ക് പുറത്തൊക്കെ പോയി പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് കുറച്ചൊക്കെ ധൈര്യം വന്നു തുടങ്ങിയത്. കുട്ടിക്കാലത്ത് തന്നെ എഴുത്തുകാരനാകണമെന്ന മോഹം ഉള്ളിലുണ്ടായിരുന്നു. അങ്ങേയറ്റം സത്യസന്ധത പുലർത്തിയിരുന്ന, അതിമോഹങ്ങളൊന്നുമില്ലാത്ത ഡിഫൻസ് ഉദ്യോഗസ്ഥനായിരുന്ന അച്ഛന്റെ മകനായി ജനിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ സൗഭാഗ്യമായാണ് ഞാൻ കാണുന്നത്. എഴുത്തിലും ജീവിതത്തിലും അച്ഛൻ പകർന്നു നിന്ന ആ സത്യസന്ധത സൂക്ഷിക്കാൻ കഴിഞ്ഞുവെന്ന് തന്നെയാണ് വിശ്വാസം. സാഹിത്യത്തിലും ജീവിതത്തിലും ഒരു ഒറ്റയൻ രീതിയാണല്ലോ. അച്ഛനോടുള്ള കടപ്പാടും സ്നേഹവും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അച്ഛനും അമ്മയും ഏറെക്കാലം കൊതിച്ചുണ്ടായതാണ് ഞാൻ. 36-ാമത്തെ വയസ്സിലാണ് അമ്മ എന്നെ പ്രസവിക്കുന്നത്. ആറ്റുനോറ്റുണ്ടായ മകൻ എന്നൊക്കെ പറയാറില്ലേ. എനിക്ക് സഹോദരന്മാരോ സഹോദരിമാരോ ഇല്ല. തല്ലുകൂടാനും വഴുകിടാനും ആരുമില്ലായിരുന്ന ബാല്യം. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് മനം മടുപ്പിക്കുന്ന ഏകാന്തതയായിരുന്നു. സഹോദരങ്ങളോട് തല്ലുകൂടുന്നത് വലിയ സുഖമുള്ള കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെയുള്ള നിറംകെട്ട ബാല്യമായിരിക്കാം എന്നെ ജീവിതത്തിലും എഴുത്തിലും ഒറ്റയനാക്കിയത്. സ്വയം ഉള്ളിലേക്ക് വലിഞ്ഞ് എന്റെ വഴിയിൽ സഞ്ചരിക്കാനാണ് ഇഷ്ടം. അതിനർത്ഥം സൗഹൃദങ്ങളില്ല എന്നല്ല, ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. ജീവിതത്തിൽ അന്തർമുഖത്വം സൂക്ഷിക്കുമ്പോഴും സേതുവിന്റെ കഥാപാത്രങ്ങളൊക്കെ, പ്രത്യേകിച്ച് പാണ്ഡവപുരത്തിലെ ദേവിയെപ്പോലുള്ളവർ, ലക്ഷ്മണരേഖ ഭേദിക്കുന്നവരാണല്ലോ. പാണ്ഡവപുരം സ്വയം എഴുതപ്പെട്ട നോവലാണ്. അതിലെ കഥാപാത്രങ്ങളും അങ്ങനെയാണ്. ഒന്നും ബോധപൂർവം സൃഷ്ടിച്ചെടുത്തതല്ല, അറിയാതെ സംഭവിച്ചതാണ്. ദേവിയുടെ രോഗാതുരമായ മനസ്സിന്റെ വഴിവിട്ട യാത്രകളാണ് ഈ നോവലിൽ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്. എന്റെ പിടിയിലായിരുന്നില്ല അതൊന്നും. കഥ തീരുമ്പോൾ പിടിവിട്ട് സ്വയം യാത്രയാകുകയായിരുന്നു ദേവി. സമൂഹത്തിന് നേരെ ദേവി കുറെ ചോദ്യങ്ങൾ എറിയുകയാണ്. അവരെ പിന്തുടരേണ്ട ചുമതല മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. സ്ത്രീകേന്ദ്രീകൃതമായ കൽപ്പിത കഥയാണ് പാണ്ഡവപുരം. ചില നിരൂപകർ ഇതിനെ സൈക്കോളജിക്കൽ ഫാന്റസി എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇതിലെ ഭ്രമാത്മകതയും സ്നേഹവികൃതയും കെട്ടുപിണഞ്ഞുകിടക്കുന്ന ആവിഷ്കാര ശില്പം അങ്ങനെയൊരു ഫാന്റസിയാക്കി മാറ്റി. സ്ത്രീ ശരീരത്തെയും മനസ്സിനെയും സന്തോഷിപ്പിക്കുന്നത് ഏറെ ക്ലേശകരമാണ്. നല്ല ഭർത്താവാകാനും കാമുകനാകാനും കഴിയുക എന്നത് സൗഭാഗ്യമാണ്. ഭൗതിക സാഹചര്യങ്ങൾ വേറെ, അനിശ്ചിതത്വത്തെക്കുറിച്ചുള്ള ആശങ്കകൾ, ജീവിതത്തിൽ അഭിരമിക്കാനുള്ള തൃഷ എന്നിവയൊക്കെ ചേരുമ്പോഴാണ് പാണ്ഡവപുരം പൂർണ്ണമാകുന്നത്. സംഭവങ്ങളല്ല, മനുഷ്യാവസ്ഥകളാണ് ഈ കൃതിയിൽ അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചത്. വിവാദങ്ങൾക്ക് തുടക്കമിട്ടല്ലോ. ജാരൻ എങ്ങനെയാണ് കഥാപാത്രമാകുന്നത്? ഇതിലെ ജാരൻ എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയും ഏറെ വിവാദങ്ങളുണ്ടായി. മലയാളത്തിന് അത്രയൊന്നും പരിചയമില്ലായിരുന്ന ജാരനെ കഥാപാത്രമാക്കിയതിലെ പുകിൽ ചെറുതൊന്നുമായിരുന്നില്ല. വിവിധ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ ജാരന്റെ മൊഴിമാറ്റത്തെക്കുറിച്ചും വലിയ ചർച്ചയായിരുന്നു. ഒരു വാക്കിന്റെ കൃത്യമായ ധ്വനി പരിഭാഷയിലൂടെ പകർന്നു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നോവലിന്റെ ഭാവപ്രപഞ്ചത്തെ തന്നെ അവതാളത്തിലാക്കുന്ന അനുഭവം വരെയുണ്ടായി. അയാളുടെ സവിശേഷമായ സ്വഭാവം ജാരൻ എന്ന കഥാപാത്രത്തിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഹിന്ദിയിൽ നല്ല തഴക്കമുള്ള എഴുത്തുകാരിയും പരിചയസമനീയമായ അധ്യാപികയുമായ പരിഭാഷക അതിന് തുല്യമായി കണ്ടെത്തിയത് ജാർ എന്ന സംസ്കൃത പദമായിരുന്നു. സേതു എന്ന എഴുത്തുകാരനെ പ്രവാസ ജീവിതം സ്വാധീനിച്ചിട്ടുണ്ടോ? 1967 മുതൽ ഇന്ത്യയുടെ പല ഭാഗത്തും പുറത്തേക്കും അലച്ചിലായിരുന്നു. ആദ്യകഥയായ ദാഹിക്കുന്ന ഭൂമി എഴുതുന്നത് ബീഹാറിലെ കൊടിയ വരൾച്ച കണ്ടാണ്. ഒരുപക്ഷെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ദുരിത ജീവിതങ്ങളാണ് അവിടെ. കുടിവെള്ളത്തിനായി മൈലുകൾ നീളുന്ന സ്ത്രീകളുടെ നീണ്ട നിര. ആ ദിവസങ്ങൾ രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. എഴുതിയാൽ മാത്രമേ അസ്വസ്ഥതയ്ക്ക് അറുതിയാകൂ എന്ന് തിരിച്ചറിഞ്ഞ ശേഷമാണ് എഴുത്തു തുടങ്ങിയത്. അങ്ങനെ ആദ്യ കഥ പിറക്കുകയായി. എഴുത്ത് എനിക്കും വഴങ്ങുമെന്ന് ബോധ്യമായത് ശരിക്കും ഡൽഹിയിൽ വച്ചാണ്. അച്ചടിമണമുള്ള എഴുത്തുകാരെ പരിചയപ്പെടുന്നതും സൗഹൃദം തുടങ്ങുന്നതും അവിടെ വച്ചാണ്. അവരിൽ പലരും ശരീരപ്രകൃതി കൊണ്ടും ഏതാണ്ട് എന്നെപ്പോലുള്ളവരാണെന്ന് കണ്ടപ്പോൾ ഏറെ ആശ്വാസം തോന്നി. വെള്ളിയാഴ്ചകളിൽ ഡൽഹി കൊണാട്ട് പ്ലേസിലെ കവിയരങ്ങുകളിലും കഥാചർച്ചകളിലും ഞാനും പതുക്കെ കാഴ്ചക്കാരനും പങ്കാളിയുമായി. പിന്നീടത് കഥാലോകത്തേക്കുള്ള ചുവടുവയ്പായി മാറുകയായിരുന്നു. സേതു എന്ന വ്യക്തിക്കുള്ളിലെ ബാങ്ക് ഉദ്യോഗസ്ഥനും സാഹിത്യകാരനും തമ്മിൽ കലഹിച്ചിട്ടുണ്ടോ? ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. എഴുത്തിന്റെ ലോകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ബാങ്കിന്റെ ലോകം ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യും. അതുപോലെ ബാങ്കിലേക്ക് ചുവടുവയ്ക്കുമ്പോൾ പിന്നെ അവിടെ എഴുത്തില്ല, എഴുത്തുകാരനില്ല. അപ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥൻ മാത്രമായ എ സേതുമാധവൻ, ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഒന്നും മോഹിച്ചതല്ല, സ്വപ്നം കണ്ടതല്ല. എഴുത്തുകാർ ഇപ്പോൾ പൊതുവെ നിശബ്ദരാണല്ലോ, ഒന്നിനോടും പ്രതികരിക്കുന്നില്ല. എഴുത്തുകാരെല്ലാം ഇപ്പോൾ പൂർണ്ണ മൗനത്തിലാണ്. എന്തൊക്കെയോ ഭയം വേവലാതി അവരെ പിന്തുടരുന്നു. സ്ഥാനമാനങ്ങളും പ്രശസ്തിയും മാത്രമാണ് അവരുടെ ലക്ഷ്യം. പലപ്പോഴും അവർ പ്രതികരിക്കാൻ ബോധപൂർവം മറന്നുപോകുന്നു. ഏത് സാഹചര്യവുമായും ഇണങ്ങിയും കോംപ്രമൈസ് ചെയ്തും ജീവിക്കുകയാണ് അവർ. ഞാനടങ്ങുന്ന എഴുത്തുകാരുടെ അവസ്ഥയാണിത്. സാമൂഹിക അവസ്ഥകളോട് കലഹിക്കുമ്പോഴാണല്ലോ മികച്ച സൃഷ്ടികൾ ഉണ്ടാകുന്നത്. എന്നാൽ നമുക്ക് ചുറ്റും സംഭവിക്കുന്നത് പലതും കാഴ്ചക്കാരായി നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ. രണ്ട് പ്രളയങ്ങളിൽ നിന്നും പാഠം പഠിക്കാത്തവരാണ് നമ്മൾ. ഈ വീടിന്റെ പകുതിയോളം പ്രളയത്തിൽ മുങ്ങിയിരുന്നു. ഇങ്ങനെ എത്ര എത്ര വീടുകൾ. ഗാഡ്ഗിലിനെ ഓടിച്ചവരാണ് നമ്മൾ. ഈ പോക്ക് കാണുമ്പോൾ വല്ലാതെ പേടിയാകുന്നുണ്ട്. സ്വാർത്ഥതയാണ് പുതിയ മനുഷ്യന്റെ മുഖമുദ്ര. പരിസ്ഥിതി സ്നേഹം വെറും കടലാസിൽ മാത്രം. പ്രകൃതിയെ വെല്ലുവിളിച്ചാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. രാജലക്ഷ്മിയാണ് ഭാര്യ. ഷാർജയിൽ ധനകാര്യ സ്ഥാപനത്തിൽ ഉദ്യോഗസ്ഥനായ അനിൽ, US ഐ ടി ഉദ്യോഗസ്ഥനായ രാജേഷ് എന്നിവർ മക്കളാണ്. ശതാഭിഷേകവും നവതിയും ആഘോഷിച്ച് ഇനിയും ഏറെ കാലം മുന്നോട്ട് പോകട്ടെ. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ പിറന്നാൾ ആശംസ നേർന്നു. ദീർഘായുസ് വേണ്ട, മറ്റുള്ളവരെ ആശ്രയിക്കാതെ ആരോഗ്യത്തോടെ ജീവിച്ചാൽ മതി. ചിരിയോടെയുള്ള സേതുവിന്റെ മറുപടി.